Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Yam Yam Vavis Varun Bhavun Tajatyande Kalayibaram Ennurindu ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു. ഉപാസന ചെയ്യുന്നു, ഉപാസന സംസ്കാരത്തോടുകൂടി പോകുന്നു. ആ പറയുന്നതിന് തന്നെ തത്വജ്ഞാനത്തിന്റെ തന്നെ എടുത്ത് തത്വബോധത്തോടുകൂടി മരിക്കുന്നവൻ മുക്തനായി തന്നെ മരിക്കുന്നു. ദേശകാല നിമിത്ത ഫല അഭിസംധാനേന ഗമന ദർശനം. ഗമനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മൂർധന്യ നാടി കൂടെ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യാസം ചെയ്ത് പോകുക. ഇതൊക്കെ പറയുന്നത് ദേശം, കാലം, നിമിത്തം, ഫലം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ചില ധാരണകൾ വെച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇവിടെ തത്വജ്ഞാനി നിരുപാധീനാണ്. ദേശകാല നിമിത്തം ഒന്നിനെ ആശ്രയിക്കുന്നു. തന്റെ മരണം, തന്റെ ജീവിതം, അക്കാര്യത്തിൽ ഒരു പ്രതിപത്തിയില്ല. അതെങ്ങനെ സംഭവിക്കാം? രോഗിയായോ നിരോഗിയായോ എങ്ങനെ വേണം സംഭവിക്കുക? മറ്റോ അങ്ങനെയല്ല. യോഗി ആഗ്രഹിക്കുന്നു തന്റെ ശരീരം ദൃഢമായിരിക്കണം, ശരീരത്തിന് രോഗമൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് യോഗാഭ്യാസം ചെയ്ത് ശരീരത്തെ ശുദ്ധമാക്കുന്നു, ശരീരത്തിന് മലം ഇല്ലാതാക്കുന്നു. അതിന് അഠയോഗം സ്വീകരിക്കുന്നു, ക്രിയകൾ ചെയ്യുന്നു, ഭൗതി വസ്തി ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നു, ശരീരത്തെ ശുദ്ധമാക്കുന്നു, പിന്നെ പ്രാണനെ ശുദ്ധമാക്കുന്നു. അങ്ങനെയുള്ള അഭ്യാസങ്ങൾ അതൊക്കെ ചെയ്യുന്നു. ദേശകാല നിമിത്തങ്ങളെ അപേക്ഷ ചെയ്യുന്നു. പിന്നീട് സമാധി പരിശീലിക്കുന്നു. അതുകൊണ്ട് ഒരു താല്പര്യമുണ്ട് യോഗിക്ക്. എന്താണ് താൻ ഇങ്ങനെ ഒരു സമാധി പ്രാപിച്ച് സമാധിയിലൂടെ തനിക്ക് ഒരുപക്ഷേ കൽപ്പാന്തം വരെ സ്ഥൂല ശരീരം ഇല്ലാതെ ഇരിക്കണം, കഴിയുന്നു അനിവാദ്യ ഐശ്വര്യങ്ങളോടുകൂടി ഇരിക്കണം, ലോകത്തെ അനുഗ്രഹിക്കണം, ശിഷ്യന്മാരെ അനുഗ്രഹിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് അഭ്യാസം ചെയ്യും. അതാണ് യോഗിയുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വാവളിച്ചിരുന്നു. എന്തുകൊണ്ട്? അവിടെയെല്ലാം ദേശകാല നിമിത്ത ഫല നിശ്ചയങ്ങളുണ്ട്. ഇന്നതിനത് വേണം, ഇന്നതിന് വേണ്ടി ഇന്നത്. അതിൽ കഠിനമായ പരിശ്രമം ചെയ്യുമ്പോൾ അവർക്ക് ഫലമുണ്ടാകും, മണിമാതി ഐശ്വര്യങ്ങളുണ്ടാകും. അതിന്റെ ഫലമായി അവർക്ക് ദിവ്യലോകപ്രാപ്തികൾ ഉണ്ടാകുന്നു. അതിനെന്നും ശാസ്ത്രം നിഷേധിക്കുന്നു, അദ്വൈതം അനേകം നിഷേധിക്കുന്നു. അതൊന്നും അല്ല മുക്തി എന്നറിയും. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അതൊന്നും മുക്തിയല്ല. അതെല്ലാം കൊണ്ടെന്താ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നും? ചരിത്രം കേൾക്കുമ്പോൾ തനിക്ക് യോഗിയാകണമെന്നാണ്. തനിക്ക് സ്ഥൂല ശരീരം ഇല്ലാതെ ശിഷ്യന്മാരുടെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെടണം, അനുഗ്രഹം കൊടുക്കുന്നു, ഇതൊക്കെ തോന്നും. അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാതെ എല്ലാം സംഭവിക്കാം. പക്ഷേ ദേശകാല നിമിത്ത ഫല നിശ്ചയം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് തത്വജ്ഞാനത്തിൽ ഇതെല്ലാം വരും തിരിച്ചു. ഇപ്പം ഞാനെനിക്ക് ഇതിലൊന്നും യാതൊരു ആശ്ചര്യവും. ഒരാൾ എന്തെങ്കിലും അഭ്യാസം കാണിക്കും, എന്തെങ്കിലും സർക്കസ് കാണിക്കും, ലോകം മുഴുവൻ അതിന്റെ പിന്നാലെ കൂടട്ടെ, തത്വജ്ഞാനത്തിന്റെ നിലയിൽ ഇതെല്ലാം വെറും തുച്ഛമായ കാര്യങ്ങളാണ്. ഞാൻ കൃതകൃത്യനാണ്, ഇനി എന്തെങ്കിലും നേടാനില്ല. പരലോകമോ ദിവ്യശരീരമോ ഒന്നും ഞാനെനിക്ക് നേടേണ്ട കാര്യമില്ല. സദാത്മീകത്വ ദർശന സത്യാഭിസന്ധസ്യ ദേശകാല നിമിത്ത ഫലാദി അനർത്ഥ അഭിസമ്പത്തി രൂപത്തിൽ പറയുന്നു. സത്യാഭിസന്ധസ്യ, സത്യനിഷ്ഠനാണ്, ആത്മനിഷ്ഠനാണ്, ജ്ഞാനനിഷ്ഠനാണ്, അങ്ങനെയുള്ള അദ്വൈതിക്ക് സദാത്മീകത്വ ദർശനം. സദാത്മീകത്വം സാറിന് പറയുന്നത് ജീവാത്മ പരമാത്മീകത്വം എന്ന് പറയുന്നതിനാണ് ഇവിടെ പറയുന്ന ഈ ഭാഷ. സദാത്മീകത്വം ആ സത്വം സ്വസ്വരൂപവും ഒന്ന് തന്നെ ഈ ബോധം. അങ്ങനെയുള്ള തത്വജ്ഞാനിക്ക് ദേശം കാലം നിമിത്തം ഫലം തുടങ്ങിയ അനതങ്ങളിൽ അഭിസന്ധി, അതിൽ അഭിവാദം ചെയ്ത് അതിനൊരു മുറുകെ പിടിക്കുന്നില്ല. അതിനുവേണ്ടി അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്നൊന്നും സംഭവിക്കത്തില്ല. ഇങ്ങനെ മൂർധന്യ നാടിയിലൂടെ ആദ്യത്തെ ലോകത്തിൽ പോവുക, ഇങ്ങനെ അടിമാതി ഐശ്വര്യങ്ങൾ സമ്പാദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തത്വജ്ഞാനിയിൽ അത് വേണ്ടിയുള്ള ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ തത്വജ്ഞാനികൾ തന്നെ ചില അത്ഭുതങ്ങളെല്ലാം കാണിക്കുന്നു, മറ്റും കാണുന്നുണ്ട്. അന്ന് തത്വജ്ഞാനത്തിന്റെ ഫലമല്ല, അവരുടെ പൂർവാർജിതമായ സംസ്കാരത്തിന്റെ വർത്തമാന ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ചെയ്ത സാധനകളുടെ ഫലമായിട്ട് അവർ ചില അത്ഭുതങ്ങളെല്ലാം പ്രകടമായെന്ന് വരാം. ബോധപൂർവം പ്രകാശിപ്പിക്കുന്നതുമാകത്തു. അവർ സഹജമായ വിഭൂതികൾ പ്രകടമായേക്കാം. അസാധാരണത്വം, അസാമാന്യത, അലൗകികത്വം, അതീന്ദ്രിയത്വം തുടങ്ങിയ ധർമ്മങ്ങൾ, വിശേഷജ്ഞാനം, വിശേഷ വിഷയജ്ഞാനങ്ങൾ, പരഹൃദയജ്ഞാനം, കാലാതീത ജ്ഞാനം, ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അതൊന്നും തത്വജ്ഞാനത്തിന്റെ ഫലമല്ല, പൂർവ്വസംസ്കാരത്തിന്റെ ഫലം, തപസ്സിന്റെ ഫലം. അതൊന്നും സംഭവിച്ചുകൂടാ എന്നല്ല പറയുന്നു. പക്ഷെ തത്വജ്ഞാനവും അതുമായിട്ട് ബന്ധമില്ലെന്നാ പറയുന്നു. തത്വജ്ഞാനിയുടെ സമാധി എന്ന് പറയുന്നത് സഹജഭാവം, സഹജ സമാധി. അത് കണ്ണടച്ച് നിശ്ചലമായിരിക്കുന്ന ജീവസമാധിയാണ്, ജീവന്റെ സമാധി, ജീവന്റെ മനസ്സിന്റെ നിരോധം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് തത്വജ്ഞാനം മാത്രം. കണ്ണടച്ചിരിക്കുന്നു, കണ്ണ് തുറന്നിരിക്കുന്നു, ശരീരം ചലിക്കുന്നു, ചലിക്കുന്നില്ലയോ, ഉണ്ണുന്നു, ഉറക്കുന്നു, ഉറങ്ങുന്നോ, ഇത്തരം ഭേദങ്ങളൊന്നുമില്ല. അതാണ് സദാത്മീകത്വ ദർശി എന്ന് പറയുന്നത്. അവരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വിരോധ രണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. തത്വജ്ഞാനി അങ്ങനെ അവസാനം പ്രാണനെ നിരോധിച്ച് സമാധിയെ പ്രാപിച്ചാലോ? അതിന്റെ ആവശ്യമില്ല. കാരണം ഒരു ഉറങ്ങുന്നത് പ്രാണനെ നിരോധിച്ച് എന്തെങ്കിലും അഭ്യാസം ചെയ്തിട്ടില്ല, അത് സഹജമായി സംഭവിക്കുന്നതാണ്. അപ്പൊ തത്വജ്ഞാനിയുടെ മരണവും സഹജമായി സംഭവിക്കും, എന്നാലേ തത്വജ്ഞാനിയാവും. സഹജം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ച? സ്വപ്രാരബ്ധത്തിനനുസരിച്ച് അതെങ്ങനെ ആയിരിക്കും? അവിടെ കർത്തൃത്വ ഭോക്തൃത്വത്തോടു കൂടിയോ യാതൊരു അഭ്യാസവും വരത്തില്ല. സഹജമായി എന്തിനാ വന്നാലും സ്വീകരിക്കാം. ഇവിടെ പറഞ്ഞ കാലദേശ നിമിത്ത ഫല അഭിസന്ധാനം കൊണ്ടുവരുന്ന ഒരു ക്രിയയും ഒരു അഭ്യാസവും തത്വജ്ഞാനിയുടെ മരണത്തിന് വേണ്ട. പിന്നെ ജീവന വ്യാപാരം പോലെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും പോലെ തത്വജ്ഞാനിയിലും കഴിയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും നമ്മുടെ സംഭവിച്ചാൽ അതിന് ജ്ഞാനുമായിട്ട് വിരോധം സംഭവിക്കുന്നില്ല, മരിച്ചാണെങ്കിൽ വിരോധമാണ്. അവിദ്യ കാമ കർമ്മണാംച ഗമന നിമിത്താന സദ്വിജ്ഞാന ഹുതാശന വിപ്ലിഷ്ടത്വ ഗമനാനുഭവത്തിലേവ. തത്വജ്ഞാനിയിൽ ഒരിക്കലും ഗമനം സംഭവിക്കത്തില്ല. അവിദ്യാകാമകർമ്മണാന്ത ഗമന നിമിത്താണ്. ഈ ഗമനത്തിന് നിമിത്തമായിട്ടുള്ള അവിദ്യാകാമകർമ്മങ്ങൾ അത് സദ്വിജ്ഞാന ഹുതാശന വിപ്ലിഷ്ടത്വ സദ്വിജ്ഞാനം, അതാണ് ഇവിടെ പറയുന്നത്. സദ്വിജ്ഞാനമാകുന്ന ഹുതാശൻ അഗ്നിയിൽ വിപ്ലിഷ്ടമായി ദഹിച്ചു പോയി, ദഹിച്ച് ഭസ്മമായി. ഈ പറയുന്ന അഭ്യാസങ്ങൾക്കെല്ലാം ഉള്ള നിമിത്തം കർത്തൃത്വ ഭോക്തൃത്വ അതിൽ സർവ്വതും ജ്ഞാനാഗ്നി ദഹിച്ചു ഗമനാനുഭവത്തിന്. ഗമനമെന്ന് പറയുന്നത് സംഭവിക്കത്തേയില്ല. ഗമനം സംഭവിക്കുന്നെങ്കിൽ അതിന്റെ ഹേതുക്കളോ അതിന്റെ സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന് പ്രത്യേകിച്ച് നിയമമില്ല എന്നർത്ഥം. തത്വജ്ഞാനിയുടെ സത്സമ്പത്തി അല്ലെങ്കിൽ ശരീരനാശം പറയുന്നു. പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിധീയന്തി കാമാഹ ഇത്യാദി ആദരവോടെ. പര്യാപ്ത കാമനാണ്, സർവകാമങ്ങളും പ്രാപിച്ചവനാണ്, കൃതാത്മന ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ്, അതുകൊണ്ട് തന്നെ പ്രദേശബുദ്ധിയുള്ളവനാണ്. ഇഹൈവ സർവേ കാമാഹ പ്രവിധീയന്തി, അവന്റെ കാമനകളെല്ലാം കൂടെ അവസാനിച്ചു, ജ്ഞാനം കൊണ്ട് ദഹിച്ചു. അതുകൊണ്ട് പിന്നീട് കാമന കൊണ്ട് പിന്നീട് ഗമനങ്ങളൊന്നുമില്ല. നദി സമുദ്ര ദൃഷ്ടാന്ത ശ്രുതി, നദി സമുദ്ര ദൃഷ്ടാന്ത ശ്രുതിയല്ല ഇതിനെയാണ് കാണിക്കുന്നത്. അവിടെ ഏകീഭവിക്കുന്നു. സയേഷ്വാണിമേതാത്മാവാച സ ഇത്യാദി സമാനം യദി മരിഷ്യതോ മുമുക്ഷതശ്ച തുല്യാ സത്സമ്പത്തി തത്ര വിദ്വാൻ സത്സമ്പന്നോ നാവർത്തതേ ആവർത്തതേ തു അവധ്വാനിത്യത്ര കാരണം ദൃഷ്ടാന്തേന ഭൂയേയുമാ ഭഗവാൻ വിജ്ഞാപയതു ഇതി തഥാ സ്വമിതി ഹോവാച. വിദ്വാനും അവിദ്വാനും സത്സമ്പത്തി ഒരുപോലെയാണ്. വിദ്വാനും അവിദ്വാനും ഉറക്കം ഒരുപോലെയാണ്. വിദ്വാനും അവിദ്വാനും മരണവും ഒരുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താണ്? സത്സമ്പത്തി ഒരുപോലെയാണ് വിദ്വാനും അവിദ്വാനും. സത്സമ്പത്തി പറയുന്നത് എവിടെയൊക്കെയാണ്? സുഷുപ്തിയില് മരണത്തിലൊക്കെയാണ് സത്സമ്പത്തി പറയുന്നത്. വിദ്വാനെ സംബന്ധിച്ചും അവിദ്വാനെ സംബന്ധിച്ചും അത് തുല്യം തന്നെ എന്ന് പറഞ്ഞു. വിദ്വാൻ ഉറങ്ങുമ്പോഴും അവിദ്വാൻ ഉറങ്ങുമ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ട്. വിദ്വാൻ മരിക്കുമ്പോഴും അവിദ്വാൻ മരിക്കുമ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുപോലെ തന്നെ പക്ഷേ വിദ്വാൻ സത്സമ്പന്നനാവർത്തന്റെ വ്യത്യാസം ഇതാണെന്നാണ്. വിദ്വാൻ സത്സമ്പത്തിയിൽ നിന്നും പിന്നീട് ആവർത്തിക്കുന്നില്ല. പിന്നെ വിദ്വാൻ ഉറങ്ങിയിട്ട് എന്താ ആവർത്തിക്കുന്നത്? അവിദ്വാൻ ഉറങ്ങിയിട്ട് ആവർത്തിക്കുന്നുണ്ട്, വിദ്വാനും ഉറങ്ങിയിട്ട് ആവർത്തിക്കുന്നുണ്ട്, അവിടെ സത്സമ്പത്തി ഉണ്ടല്ലോ. അതിനാണ് ഇവിടെ പ്രാരബ്ധത്തെ പറഞ്ഞത്. അത് നശിക്കാത്തു. വിദ്വാന്റെ അവസാനത്തെ ഉറക്കമാണ് മരണം. അത് തന്നെ മരണവും ഉറക്കവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. സത്സമ്പത്തി എന്നുള്ള ആ സ്വരൂപത്തിൽ ഒരു വ്യത്യാസം. പിന്നെ വ്യത്യാസം വരുന്ന എന്താണോ, മരിച്ചിട്ട് ആ ശരീരത്തിലേക്ക് ഉണർന്നു വരുന്നു, ഉറങ്ങിയിട്ട് ആ ശരീരത്തിലേക്ക് ഉണർന്നു വരുന്നു. പ്രാരബ്ധം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. മറിച്ചാണെങ്കിൽ ഒരു വ്യത്യാസം. എന്തുകൊണ്ട് ഈ വ്യത്യാസം സംഭവിക്കുന്നു? നത്വ വിദ്വാൻ, അവിദ്വാൻ എങ്ങനെ വീണ്ടും തിരിച്ചു വരുന്നു? വിദ്വാൻ തിരിച്ചു വരുന്നില്ല. ഇത്ര കാരണ ദൃഷ്ടാന്തേന ഭൂയേവമാ ഭഗവാൻ വിജ്ഞാപിക്കുക, അത് ദൃഷ്ടാന്ത സഹിതം ഉദാഹരണ സഹിതം വിശദീകരിക്കണം. തഥ സൗമ്യ ശരി എന്ന പറയാം. പിതാവ് പറയുന്നു, പുരുഷ സൗമ്യ പൂത്ത ഹസ്തഗ്രഹീതം ആനയന്തി പഹാഷീൻ സ്തേയം അകാശീൻ പരസ്യം അസ്മി തപത്തേജി സയതി തസ്യ കർത്താ ഭവതി തഥൈവ അനൃതം ആത്മാനം കുരുതേ സോ അനൃതാഭിസന്ധോ അനൃതേന ആത്മാനം അന്തർധായ പരസ്യം തപ്തം പ്രതികൃണാതി സദ്ദഹ്യതി അഥ ഹന്യതി അഥ യദി തസ്യ അകർത്താ ഭവതി തഥൈവ സത്യം ആത്മാനം ഗുരുതേ സ സത്യ അഭിസന്ധ സത്യേന ആത്മാനം അന്തർധായ പരസ്യം തപ്തം പ്രതികൃണാതി സന ഹന്യതി ദഹ്യതി അധമുച്യതി സ യഥാ തത്ര ന അദാഹ്യേത ശൃണുയഥാസ്വാമ്യ പുരുഷൻ ചോര്യകർമ്മണി സന്ദിഹ്യമാനം നിഗ്രഹായ പരീക്ഷണായ ഹസ്തഗ്രഹീതം ബദ്ധഹസ്തം ആനയന്തി രാജപുരുഷാഹ. രാജപുരുഷന്മാരെന്ന് പറഞ്ഞാൽ പോലീസുകാർ ഒരു ചൗരനെ, കള്ളനെ, കള്ളനെന്ന് സന്ദേഹിക്കുന്നവർ, കയ്യോടെ പിടിച്ച കള്ളനല്ല, സന്ദേഹം മോഷ്ടിച്ചെന്ന് അവനെ ശിക്ഷിക്കുന്നതിന് വേണ്ടി പരീക്ഷണായ അതൊന്ന് തീരുമാനിക്കുന്നു. ഹസ്തഗ്രഹീതം കൈയെല്ലാം ബന്ധിച്ച് ആനയന്തി രാജാവിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. കള്ളനാണെന്ന് സംശയമുണ്ട്. കിം കൃതവാനാവേദി പൃഷ്ടസ്യ ആഹൂ അപഹാസീധനം അസ്യായം. ഉടനെ ജഡ്ജി ചോദിക്കും, ഇന്നിവൻ എന്ത് ചെയ്തു? പറയുന്നു, അപഹാസീധനം അസ്യായം, എന്താ ഇവന്റെ പണത്തെ മോഷ്ടിച്ചു, ദായി നിൽക്കുന്നവന്റെ പണം ഇവൻ മോഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഹൂ കിം അപഹരണം മാത്രമാണ് ബന്ധനമർഹ തീ ിദ്ധനെ ബന്ധനപ്രസംഗാതി യുക്താഹ പുനരാഹു തേമകാർഷി. അപഹരിക്കുക, ഇവന്റെ കാശ് പോയി മറ്റവന്റെ കയ്യിലെത്തി. ഇപ്പോ കാണാതെ എടുത്തതല്ല, ചിലപ്പോ കൊടുത്തതും ആകാമല്ലോ. ഒരാളുടെ കാശ് വേറൊരാളുടെ കൈ വരുന്നത് കൊടുത്തതും ആകാം. അവന്റെ കാശ് ഇവന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അവനെ കള്ളനെന്ന് പറയുന്നത് ശരിയല്ല. ദത്തേവിധനെ ബന്ധന പ്രസംഗ, ദാനം ചെയ്താലും അത് വാങ്ങുന്നവനെ കള്ളനെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ സംശയിക്കുക. അതുകൊണ്ട് വീണ്ടും പോലീസുകാർ പറയുന്നു, തേയം അകാർഷി ചൗര്യേണ ധനം അപഹാർഷി, അങ്ങനെയല്ല, ഇവൻ മോഷ്ടിക്കുക തന്നെ ചെയ്യും, അങ്ങനെ ഉറപ്പിക്കുകയാണ് പ്രോസിക്യൂഷൻ ഭാഗത്ത് എന്ന് പറയുന്നത്. മോഷ്ടിച്ചു തേഷു ഏവം വദ സു ഇതൊരു അപകൃതി നാഹം തത്കർത്ത എന്ന് പറയുന്നു. പ്രതി പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, ഞാനിത് തൊട്ടിട്ടേയില്ല. അപകൃതി തന്റെ മേലിൽ വന്ന ആരോപണത്തെ നിഷേധിക്കുന്നു. തേജാവ് സന്ദിഹ്യമാണ് തേമകാശി തമസ്യ ധനുസ്യ, മറ്റവർ വിടുന്നില്ല, അവരൊന്നും അങ്ങനെയല്ല, ബലമായും ഇതിനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ പറയുന്നു, നീ തന്നെയാണിത് ചെയ്തത്. തേ മകാഷി തുമസ്യ തനസ്യ തസ്മിസ്റ്റ് അപഹ്നുവാനാഹൂ. അവൻ പറയുന്നതല്ല, കള്ളനെന്ന് സംശയിച്ചവൻ പറയണില്ല ഞാൻ തൊട്ടിട്ടില്ല. അപ്പോ ജഡ്ജി പറയുന്നു, ശരി ഒരു കാര്യം ഞാൻ പരസ്യം അസ്മി തപത്ത, ഒരു നല്ല കോടാലി തീയിലിട്ടൊന്നും ഒലയിലിട്ടൊന്നും പഴിപ്പിക്കുക, ഇപ്പൊ തെളിയിക്കുക. ശോധയത്തു ആത്മാനം, ശരി ഒന്ന് പരിശോധിച്ചു നോക്കുക. കള്ളം വേണമെങ്കിലും പറയാം, അങ്ങനെയാണെങ്കിൽ എന്റെ കൈ ഒന്ന് പൊള്ളിച്ചോ. ഞാൻ തീ തൊട്ട് സത്യം ചെയ്യാന്ന് പറയില്ല, അത് തന്നെ വാസ്തവമല്ല ഈ പറയുന്നത്. ഇതൊരു ഭയപ്പെടുത്തൽ മാത്രമാണ്. നിന്നെ കോടാലി പഠിപ്പിച്ച് അതിൽ കയറ്റിയിരുത്തു, ഇപ്പൊ സത്യം പറഞ്ഞോന്ന് പറഞ്ഞു. ഇത് പഠിപ്പിക്കാനും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ സത്യം പറയും, കാരണം അതിലിരുന്ന് നാശമാകുന്നതിനും തന്നെ സത്യം പറയുന്നതാണെന്ന് അവൻ വിചാരിക്കും. അത്രയേ ഉള്ളൂ, അല്ലാതെ എന്നുള്ള അർത്ഥം കൊടുക്കരുത്. അതാണ് അതിന്റെ താല്പര്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതാണ് ജഡ്ജി പറയുന്നത്. ഇവൻ മോഷ്ടിച്ചിട്ടുള്ളവനാണെങ്കിൽ ഇവന്റെ കൈ കൊള്ളും. അവന്റെ പെട്ടെന്ന് പരസ്യ കൊടാലി പഴിപ്പിച്ചു കൊണ്ടുപോകാനും. ഇത് കേൾക്കുമ്പോ കള്ളൻ ചെയ്തവൻ എന്താ ഉറപ്പ് കൊള്ളത്തില്ല എന്നുള്ളത്. അതുകൊണ്ടവൻ പറയും പൊള്ളിക്കരുത്, എന്തായാലും അവന്റെ കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് സത്യം പറയുന്നതാണ്. പണ്ട് കള്ളൻ തെളിയിക്കുന്ന ഇങ്ങനെ കള്ളം ചെയ്യാത്തവനും പറഞ്ഞു കള്ളം ചെയ്യണമെന്നില്ല, മോഷ്ടിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയല്ലോ, കൊള്ളത്തില്ല. അതിന്റെ വാച്യാർത്ഥത്തിൽ എന്താണ് സത്യം? ഇപ്പൊ കള്ളനാണെങ്കിൽ പൊള്ളും, കള്ളനാണെങ്കിൽ കൊള്ളത്തില്ല, അങ്ങനെ ഒരർത്ഥമില്ല, അത് ശരിയാകത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ മഴു ചൂടാക്കിയിട്ട് ആ ചട്ടിയുടെ കൈ വെച്ച് നോക്കി അറിയാം കൊള്ളുമില്ല എന്നുള്ളത്. അയാൾ മോഷ്ടിച്ചില്ലല്ലോ, മോഷ്ടിച്ചത് കള്ളനല്ലേ. അയാളെന്തായാലും സത്യം ചെയ്ത ആള്, അയാളെന്തായാലും മോഷ്ടിച്ചില്ല, അയാളെ കൈ വെച്ചപ്പോളൂ, ജഡ്ജിയുടെ കൈ വെച്ചപ്പോളൂ. ബുദ്ധിമാനാണ് കള്ളനെങ്കിൽ പറയുന്ന സാറിന്റെ കയ്യിൽ ഒന്ന് വെച്ച് പിന്നെ എന്റെ കൈ വെക്കാം, സാർ എന്തായാലും മോഷ്ടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തീ തൊട്ട പൊള്ളാതിരിക്കണമെങ്കിൽ നല്ല യോഗികളും മറ്റുമായിരിക്കണം. അങ്ങനെയുള്ള യോഗ അഭ്യാസമൊക്കെ ശീലിച്ചിട്ട് പോലും ചിലപ്പോൾ തീ തൊട്ടാ പൊള്ളാതിരിക്കും. അല്ലാതെ കള്ളനെ പിടിച്ചോണ്ട് വന്നിട്ട് കള്ളം തെളിയിക്കാൻ തീ തെളിച്ചു കഴിഞ്ഞാൽ മോഷ്ടിച്ചാലും മോഷ്ടിച്ചില്ലെങ്കിലും പൊള്ളും ഉറപ്പായ കാര്യമാണ്. അങ്ങനെ അത്രയും വലിയ തപസ് ചെയ്ത് അതിനപ്പുറം പോയി, അത് അപൂർവം പേരല്ലേ കള്ളനെ അതിന് കിട്ടും. സാധാരണ മനുഷ്യൻ അങ്ങനെയുള്ളവർ കാണത്തില്ലല്ലോ. അപ്പൊ ഇതൊരു വാച്യാർത്ഥത്തിൽ എടുക്കില്ല, ഇതൊരു പരീക്ഷണമാണ്, ഭയപ്പെടുത്താനാണ്. പഠിപ്പിച്ചു കൊണ്ടുവരിക, ഇത് കാണുമ്പോൾ അവൻ വിളിച്ച് പറയോ ഞാനത് ചെയ്തിട്ടില്ല ഉറപ്പിച്ചു പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്താണോ സത്യമാ പറയുന്നു. കാരണം പുള്ളിക്കൊന്ന് ഉറപ്പ് വന്നിട്ടും പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണെങ്കിൽ സത്യമാണ്. പുള്ളിക്കൊന്ന് ഉറപ്പുള്ളപ്പോ പിന്നെ എങ്ങനെ ആ പറയുന്നതിനുള്ള ബലം, ആത്മബലം ഉള്ളവൻ സത്യം ഉള്ളവനാണെന്ന് മനസ്സിലാക്കും. ഇനി പൊള്ളിയാലും അവൻ വിളിച്ച് പറയണം ഞാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. കള്ളനാണെങ്കിൽ അങ്ങനെയല്ല, എന്റെ അടുത്ത് എത്തുമ്പോൾ ചൂടടിക്കുമെന്ന് തന്നെ പറയും ഞാൻ തന്നെയാണെന്ന് പറയും. അതാണ് ആ പരീക്ഷ, പൊള്ളിക്കുന്ന പരീക്ഷ എന്ന് പറയും. സ ഏതി പറയുന്നു സസ്യ സൈന്യത്തെ കടത്താ പോകുക, അങ്ങനെയാണെങ്കിൽ എന്നാണ്. കള്ളനാണെങ്കിൽ കൊള്ളത്തില്ലെന്നല്ല, അങ്ങനെയാണെങ്കിൽ ബഹിസ്ഥാപക്കരുത്. അവൻ പുറമേ പറയാണ് ഞാൻ മോഷ്ടിച്ചില്ല, ഉള്ളിൽ അവൻ കള്ളനാണെങ്കിൽ ദൈവം ഭൂത തദൈവ അന്യതാഭൂതം സ്വന്തം അന്യഥാത്മാനം ഗുരുതേ സത്തഥ അന്യതാഭിസന്ധു അനുദേന ആത്മാൻ അന്തർധായ വിവേദം കൃത്വ പരശന്തത്വം മോഹാത് പ്രതികൃണാതി സദഹ്യേത അധഹന്യേത രാജപുരുഷൈ സ്വഹൃദയനാനുള്ള അഭിസന്ധി ദോഷീണ. അങ്ങനെയാണെങ്കിൽ അവൻ അവസാന നിമിഷം വരെ അവൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പറയണം, യജ്ഞി പറയണം. അവൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് മനസ്സിൽ പുറമെ പറയണം, ഇവൻ കള്ളം ചെയ്തിട്ടുള്ളവനാണെങ്കിൽ തീർച്ചയായും പൊള്ളും അല്ലെങ്കിൽ പൊള്ളത്തില്ല, അങ്ങനെയല്ലേ പറയത്തുള്ളൂ ജഡ്ജി. അവന്റെ മുമ്പിൽ വെച്ച് പറയുന്നതാണ് യതി. അങ്ങനെയാണെങ്കിൽ കള്ളം ചെയ്തില്ലെങ്കിൽ പൊള്ളത്തില്ല, കള്ളം ചെയ്തില്ലെങ്കിൽ പൊള്ളും. അതുകൊണ്ട് അങ്ങോട്ട് പിടിപ്പിക്കുക. അപ്പൊ അവൻ പിടിപ്പിക്കാൻ തയ്യാറാകുന്നു, അവന്റെ കയ്യെ പിടിച്ച് അതിൽ വയ്ക്കാൻ തുടങ്ങുന്നു. അപ്പൊ അവൻ നിലവിളിക്കാൻ, ഞാൻ സത്യം പറയാൻ എന്നെ പൊള്ളിക്കല്ലേ എന്നിങ്ങനെ ഉദ്ദേശിക്കുന്നത്.